രൂപമാ സംസാരിക്കുന്നു. ഒരു മനുഷ്യന് തന്റെ മുതിരത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിരുവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താൻ. ആ അത്തിവൃക്ഷം എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നു.
Jesus came, as it says in verse 7, looking for fruit in it for 3 years.
മൂന്ന് വർഷമായി ആ അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞുകൊണ്ട് കർത്താവ് വന്നു.
So the master said, cut it down, get rid of the Jewish people.
അതുകൊണ്ട് യജമാനൻ പറഞ്ഞു, ആ വൃക്ഷത്തെ വെട്ടിക്കളയുക, ഇസ്രായേൽ ജനത്തെ നമുക്ക് ആവശ്യമില്ല.
But the gardener pleaded and said, let it alone, sir, for one more year and a new crop.
എന്നാൽ തോട്ടക്കാരൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു.
And if it bears fruit next year, fine, otherwise cut it down.
അടുത്ത വർഷം കായ്ക്കെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം.
And so Jesus went on ministering for some more time.
അങ്ങനെ യേശു കുറെ കാലം കൂടെ തന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോയി.
Putting fertilizer in.
ആ വൃക്ഷത്തിന് ചുറ്റും കിളച്ച് വളമിട്ടു.
Healing, as we read in the next verse.
അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് പോലെ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് അവൻ സഞ്ചരിച്ചു.
Showing the power of God, preaching God's word.
ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്തു പോന്നു.
Verse 22, teaching through all the villages.
ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവൻ ഗ്രാമം തോറും പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു.
And at the end of that period of 3.5 years, there was still no fruit.
അങ്ങനെയുള്ള ആ മൂന്നര വർഷം സമാപിച്ച ശേഷവും ഒരു ഫലവും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
So it was cut down.
അതുകൊണ്ട് ആ വൃക്ഷം വെട്ടിക്കളഞ്ഞു.
Jesus saw a fig tree once and he came near it looking for fruit.
യേശു ഒരിക്കൽ ഒരു അത്തിവൃക്ഷത്തിന്റെ അടുത്ത് ചെന്ന് അതിൽ ഫലം ഉണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട് അടുത്ത് ചെന്നു.
There was no fruit.
അവൻ അടുത്ത് ചെന്നപ്പോൾ അതിന്റെ ആ വൃക്ഷത്തിൽ ഫലം ഉണ്ടായിരുന്നില്ല.
Only leaves.
ആ വൃക്ഷത്തിൽ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
We read about that in Mark's gospel.
നാം അതേക്കുറിച്ച് മർക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു.
And chapter 11 and verse 13.
11th അധ്യായം 13th വാക്യം.
But it says there in the last part of that verse, it was not the season for fig.
ആ വാക്യത്തിന്റെ ഒടുവിൽ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു എന്ന് വായിക്കുന്നു.
And yet he cursed it and said, may no one ever eat fruit from you again.
എന്നിട്ടും ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃക്ഷത്തെ കർത്താവ് ശപിക്കുകയാണ്
ചെയ്തത്.
എന്താണ് അതിന്റെ അർത്ഥം?
Why did he curse it when it was not the season for it?
അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ടും ഫലം പുറപ്പെടുവിക്കാൻ ആ വൃക്ഷത്തെ എന്തുകൊണ്ടാണ് കർത്താവ് ശാപിച്ചത്?
We know that we don't get mangoes right through the year.
നമുക്കറിയാം വർഷം മുഴുവനും ഒരു മാവിലും മാങ്ങ കിട്ടുകയില്ല.
ആ
മാമ്പഴം ഉണ്ടാകുന്നതിനുള്ള ഒരു കാലമുണ്ട്.
Not the season, all you see is leaves.
അതിന്റെ യഥാസമയമുള്ള കാലമല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ചെന്നാൽ അതിൽ ഇലകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ.
But the message here is this.
എന്നാൽ ഇതിലുള്ള സന്ദേശം എന്താണ്?
That man does not have a season for producing fruit for the glory of God.
ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഫലം കൊടുക്കുവാനായിട്ട് മനുഷ്യനെ സംബന്ധിച്ച് ഒരു പ്രത്യേക കാലയളവ് ദൈവം വെച്ചിട്ടില്ല എന്നുള്ളതാണ്.
All through the year is the right season to produce fruit for God.
ദൈവത്തിനായി ഫലം കൊടുക്കുവാനായിട്ട് വർഷം മുഴുവനും അനുയോജ്യമായിരിക്കുന്ന കാലം തന്നെയാണ്.
But instead of fruit, if we have only leaves,
എന്നാൽ അങ്ങനെയുള്ള ഫലത്തിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഇലകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ,
that is a picture of religious activity.
അത് മതഭക്തിയുടെ ബാഹ്യ പ്രകടനം മാത്രമാകുന്നു എന്ന് നമുക്ക്
പറയാം. Without divine life,
ദൈവിക ജീവൻ ഇല്ലാത്ത ഒരു ജീവിതം.
The fruit is the divine life.
ആ ഫലമെന്നുള്ളത് ദൈവിക ജീവനാണ് സൂചിപ്പിക്കുന്നത്.
Life of the Holy Spirit.
പരിശുദ്ധാത്മാവിലുള്ള ജീവിതം.
Love,
സ്നേഹം,
joy,
സന്തോഷം, സമാധാനം,
many other things we know.
ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ള ജീവിതം.
The leaves are.
എന്നാൽ ഇലകളാകട്ടെ,
lot of religious activities.
അനേകമായിരിക്കുന്ന മതഭക്തിയുടെ പ്രവർത്തനങ്ങളാണ്.
And you know, a tree can be covered with leaves yet not have a single fruit.
നിങ്ങൾക്കറിയാമല്ലോ, ഒരു വൃക്ഷം നിറയെ ഇലകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒരു ഫലം പോലും ഇല്ലാതിരിക്കുകയും ചെയ്യാൻ കഴിയും.
No shortage of leaves.
അതിൽ ഇലകൾക്ക് യാതൊരു കുറവില്ല.
Israel had their regular meetings, their sacrifices, their prayers, their fasting, everything.
ഇസ്രായേൽ ജനത്തിന് ആ കാലത്ത് അവരുടെ പ്രാർത്ഥനാ യോഗങ്ങളും ഉപവാസങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും ഒരു കുറവില്ലാതെ ഉണ്ടായിരുന്നു.
there was no fruit.
എന്നാൽ അവരുടെ ജീവിതത്തിൽ ഫലം ഉണ്ടായിരുന്നില്ല.
So we know that the Jewish people were removed. God set aside Israel.
അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവം മാറ്റി നിർത്തി, ദൈവം ഇസ്രായേലിനെ മാറ്റി കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നു.
Because they had religious activity without life.
കാരണം അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന ജീവൻ ഇല്ലാതെ മതഭക്തിയുടെ പ്രവൃത്തികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
These things are written for our instruction.
ഈ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു.
And for our warning.
ദൈവം നമ്മെ മുന്നറിയിക്കുകയും കൂടെയാണ്.
Because God does not change.
കാരണം ദൈവം തന്റെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുന്നില്ല.
When he set aside Israel as his people and replaced it with the church.
ദൈവം ഇസ്രായേലിനെ അതിന്റെ സ്ഥലത്തു നിന്ന് മാറ്റി വെക്കുകയും സഭയെ തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ
he looks for the same thing.
അതേ കാര്യം ദൈവം സഭയിൽ പ്രതീക്ഷിക്കുന്നു.
He looks for fruit.
ദൈവം സഭയിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു.
And when he sees not divine life but only leaves.
എന്നാൽ ദൈവം നോക്കുമ്പോൾ ദൈവിക ജീവൻ കാണുന്നതിന് പകരമായിട്ട് ഇലകൾ മാത്രമേ ഒരുവന്റെ ജീവിതത്തിൽ
കാണുന്നുള്ളൂ.
ദൈവം അതേ അളവിൽ തന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായിരുന്നു
ദൈവത്തിന്.
ദൈവം പറയുന്നു ഈ വൃക്ഷത്തെ വെട്ടിക്കളയാം.
ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രൊഡ്യൂസിംഗ് ഫ്രൂട്ട്.
കാരണം ആ വൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നില്ല.
Now, let's turn to Matthew chapter 21.
നമുക്ക് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരാം.
Matthew 21, Jesus spoke about a landowner in verse 33.
മത്തായി 21-ന്റെ 33-ാം വാക്യത്തിലെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനെ കുറിച്ച് നാം വായിക്കുന്നു.
Who planted a vineyard and rented it out to wine growers.
താൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അത് മറ്റു ചില ആളുകൾക്ക് പാട്ടത്തിന് അഥവാ കൂലിക്ക് ഏൽപ്പിച്ചു.
And that was again a picture of Israel.
അതും ഇസ്രായേലിന്റെ ഒരു ചിത്രമായിരുന്നു.
And when the harvest time approached, he sent his slaves.
അതിന്റെ
to receive his produce.
ഫലം എടുക്കേണ്ട കാലം വന്നപ്പോൾ അതിനുള്ള തന്റെ അനുഭവം വാങ്ങേണ്ടതിന് ചില ദാസന്മാരെ താൻ അയച്ചു.
Now we know there are people who own a property of land somewhere where they are growing some crops.
നമുക്കറിയാം ചില ആളുകൾക്ക് വളരെ ദൂരദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തോട്ടം
ഉണ്ടായിരിക്കും. ആ
തോട്ടം നോക്കുവാനായിട്ട് ചില ആളുകളെ അവിടെ
ആക്കിയിട്ടുണ്ടാവും.
അതിന്റെ ഫലം സമീപിക്കുന്ന സമയത്ത് അവിടെ പോകുവാനും അതിന്റെ യജമാനൻ വളരെ ധനവാനാണെങ്കിൽ അവൻ തന്നെ പോകണമെന്നില്ല, തന്റെ പ്രതിനിധിയായിട്ട് ചില ആളുകളെ താൻ അങ്ങോട്ട്
അയക്കുകയുള്ളൂ.
അതുകൊണ്ട് ദൈവം തന്റെ പ്രതിനിധികളായിരുന്ന പ്രവാചകന്മാരെ അയച്ചു.
What did these people do to the prophets?
ഈ ആളുകൾ ഈ പ്രവാചകന്മാരോട് എന്ത് ചെയ്തു?
They beat one, verse 35, they killed another, and they stoned the third.
35-ാം വാക്യത്തിൽ ചിലരെ അവർ പിടിച്ച് തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു.
Then he sent another set of prophets.
ഈ ഉടമസ്ഥൻ അതിനുശേഷം വീണ്ടും മറ്റൊരു കൂട്ടം പ്രവാചകന്മാരെ അയച്ചു.
And they did the same thing to them.
അവരോടും ഈ ദാസന്മാർ അവഗണം തന്നെ ചെയ്തു.
Stephen, when he was preaching to the Jewish people, he said, which of the prophets have you not persecuted?
സ്തെഫാനോസ് ഇസ്രായേൽ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ താൻ അവരോട് ചോദിച്ചു, പ്രവാചകന്മാരിൽ നിങ്ങൾ ആരെയെങ്കിലും നിങ്ങൾ കല്ലെറിയാതിരുന്നിട്ടുണ്ടോ, ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ?
In the history of Israel, there was never a prophet who was popular.
പഴയ നിയമകാലത്ത് വളരെ പേരുകേട്ട, പേരെടുത്ത ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല.
There was never a prophet that was accepted by the nation.
ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല.
They were all persecuted.
ഈ പ്രവാചകന്മാരെ എല്ലാവരെയും ഇസ്രായേൽ ജനം പീഡിപ്പിച്ചു.
Killed many of them were killed.
അനേകം പേരെയും കൊന്നുകളഞ്ഞു.
In the history of the church in 2000 years, God has raised up many prophets.
സഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ ദൈവം അനേകം പ്രവാചകന്മാരെ തനിക്കായിട്ട്
അയച്ചിട്ടുണ്ട്. In a nation, in a particular time.
ദൈവം ചില പ്രവാചകന്മാരെ ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക സമയത്ത് തനിക്കായിട്ട് അയച്ചിട്ടുണ്ട്.
None of them were accepted in their lifetime.
അവരുടെ ജീവിതകാലത്ത് അവരിൽ ആരും മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടവരായിരുന്നില്ല.
After they die, maybe 10-15-50 years later, people appreciate, oh, that was a man of God.
ഇങ്ങനെയുള്ള പ്രവാചകന്മാർ മരിച്ച ശേഷം ഒരുപക്ഷെ 50 വർഷം മറ്റോ കഴിഞ്ഞ ശേഷം അവർ തിരിഞ്ഞു നോക്കിയിട്ട് ആ ഇദ്ദേഹം ദൈവം അയച്ച ഒരു വ്യക്തി ആയിരുന്നു എന്ന് ചിലപ്പോൾ സമ്മതിക്കാറുണ്ട്.
That has been the history of every prophet right from the time of Enoch.
ആനോക്കിന്റെ കാലം മുതൽ ഇന്നുവരെയുമുള്ള സഭയുടെ ചരിത്രം നോക്കുമ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് നാം ഇതാണ് കാണുന്നത്.
Very few people have eyes and ears to recognize the prophetic voice in their life.
തങ്ങളുടെ ജീവിതകാലത്ത് കേൾക്കപ്പെടുന്ന ഒരു പ്രവാചക ശബ്ദത്തെ മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ
because they don't know God.
കാരണം അവർ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളത്.
They may know the Bible.
അവർക്ക് ബൈബിൾ അറിയാം.
But they don't know God.
ദൈവത്തെ അവർ അറിയുന്നില്ല.
A lot of Christians know the Bible, prophets know God.
അനേക ക്രിസ്ത്യാനികൾക്കും ബൈബിൾ അറിയാം. എന്നാൽ പ്രവാചകന്മാരാണ് ദൈവത്തെ അറിയുന്നത്.
And that's why a prophet does not need the support of any human being.
അതുകൊണ്ടാണ് ഒരു ദൈവത്തിന്റെ പ്രവാചകന് ഒരു മനുഷ്യന്റെയും സപ്പോർട്ട് ആവശ്യമില്ലാതിരിക്കുന്നത്.
He has God for his support and that is enough.
ദൈവം അവന്റെ സപ്പോർട്ടാണ്, അവനെ താങ്ങുവാനായിട്ടുണ്ട്, അവനത് മതി.
And the master supported these servants when they went.
ഈ ദാസന്മാരെ പോയപ്പോൾ ഉടമസ്ഥൻ അവരെ പിന്താങ്ങിയാണ് അവരെ അയച്ചത്.
They did not go there to become popular with the tenants.
അവിടെ ചെന്ന് കുടിയാന്മാരുടെ അടുത്ത് ചെന്ന് അവിടുത്തെ തോട്ടം നോക്കുന്ന ആളുകളുടെ അടുത്ത് വലിയ ആളുകളാകാൻ വേണ്ടി അല്ല അവർ പോയത്.
They wanted to please their master.
അവർ പോയതിന്റെ ഉദ്ദേശം ഞങ്ങളെ അയച്ച യജമാനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ്.
They did not want to collect anything for themselves. They were collecting to take to the master.
അവര് തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്വീകരിക്കാൻ വേണ്ടിയും അല്ല പോയത്, യജമാനെ കൊടുക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ വാങ്ങാനാണ് അവർ
പോയത്. He never wants anything for himself.
ഒരു സത്യപ്രവാചകന്റെ ലക്ഷണം അതാണ്. തനിക്കായിട്ട് അവൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല.
He is not interested in money. He is not interested in fame. He doesn't want a single thing for himself.
അവൻ പണമോ അല്ലെങ്കിൽ പേരോ മാന്യതയോ എന്നുള്ള യാതൊരു കാര്യവും ആഗ്രഹമില്ല.
He is only interested in collecting things for his master.
തന്റെ യജമാനു വേണ്ടി ചില കാര്യങ്ങൾ കൈക്കൊള്ളുക അതാണ് അവന്റെ ആഗ്രഹം.
And finally, the master sent his own son. That was Jesus. Verse 37.
36-ാം വാക്യത്തിൽ 37-ാം വാക്യത്തിൽ ഒടുവിൽ ഈ യജമാനൻ തന്റെ മകനെ അവരുടെ അടുത്ത് അയക്കുന്നു.
And they cast him out of the vineyard, verse 39 and
40. 39-ാം വാക്യം അവർ അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു.
He was crucified outside Jerusalem.
യെരുശലേമിനെ പുറത്ത് അവൻ ക്രൂശിക്കപ്പെട്ടു.
And the vineyard owner, when he comes, what will he do?
ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ താൻ എന്ത് ചെയ്യും?
They said, he will bring those wretches, verse 41, to a wretched end.
41-ാം വാക്യം അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു കളയും.
And then what will he do?
അതിനുശേഷം എന്ത് ചെയ്യും?
He will take that vineyard and he will give it to others who will pay him the proceeds.
അവരുടെ പക്കൽ നിന്ന് ആ മുന്തിരിത്തോട്ടം എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന നല്ലവരായിരിക്കുന്ന മറ്റു ചില കുടിയാന്മാർക്ക് അത് കൊടുക്കും.
It says here, verse 45, the Pharisees understood that he was speaking about them.
45-ാം വാക്യം അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞു. പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെയും പറഞ്ഞു മനസ്സിലാക്കി യേശു യഹൂദന്മാരെ കുറിച്ചാണ് ഈ
പറയുന്നത്.
ദൈവം ഇസ്രായേൽ ജനത്തെ മാറ്റിവെക്കാൻ പോവുകയാണ്. മറ്റൊരു പുതിയ സംവിധാനം ദൈവം ആരംഭിക്കാൻ
പോകുന്നു.
അങ്ങനെയാണ് പെന്തക്കോസ് നാളിൽ ദൈവം സഭയുടെ പ്രവൃത്തി ആരംഭിക്കുന്നത്.
And even though those 120 people who met on the day of Pentecost were Jews, they did not come as Jews. They came as disciples of Jesus.
അന്ന് പെന്തക്കോസ് നാളിൽ അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച 120 പേര് യഹൂദന്മാരായിരുന്നുവെങ്കിലും അവർ കർത്താവിന്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയ്ക്കാണ് അവിടെ കൂടി വന്നത്.
And very soon there were other people who were not Jews from Acts chapter 10 onwards.
അപ്പോൾ പ്രവചനം 10-ാം അധ്യായം മുതൽ വളരെ വേഗം യഹൂദന്മാരല്ലാത്തവരും സഭയിലേക്ക് ചേർക്കപ്പെട്ടു.
And the Lord brought these two people together and made them into the church.
ദൈവം ഈ രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ ഒന്നായിട്ട് കൊണ്ടുവന്ന് സഭയായിട്ട് അവരെ ചേർത്തു.
And he gave them a name which he never gave to Israel in the Old Testament.
പഴയ ഉടമ്പടിയിൽ കാലത്ത് ഇസ്രായേലിന് കൊടുത്ത കൊടുക്കാഞ്ഞ ഒരു പേര് ദൈവം സഭയ്ക്ക് കൊടുത്തു.
You know Israel is called God's people.
നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേലിനെ ദൈവത്തിന്റെ ജാതിയായിട്ട് ജനമായിട്ട് വിളിച്ചിരിക്കുന്നു.
Church is called God's people.
സഭയെയും ദൈവത്തിന്റെ ജനമായിട്ട് വിളിച്ചിരിക്കുന്നു.
In Exodus, Israel was called a kingdom and priest.
പുറപ്പാട് പുസ്തകത്തിൽ അവരെ ഒരു രാജ്യവും പുരോഹിതന്മാരും എന്ന് വിളിച്ചിരിക്കുന്നു.
The church is called kings and priests.
സഭയെയും രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് വിളിച്ചിരിക്കുന്നു.
In Isaiah 62, Israel is called a bride.
യെശയ്യാവ് 62-ൽ ഇസ്രായേലിനെ മണവാട്ടി കാന്ത എന്ന് വിളിച്ചിരിക്കുന്നു.
The church is called the bride.
സഭയെയും മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നു.
Israel is called God's house.
ഇസ്രായേലിനെ ദൈവത്തിന്റെ ഭവനം എന്ന് വിളിച്ചിരിക്കുന്നു.
The church is called God's house.
സഭയെക്കുറിച്ചും ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നു.
But now Jesus gave one new name to the church which he never gave to Israel in all those 1500 years.
1500 വർഷങ്ങളോളം ദൈവം ഇസ്രായേലിന് കൊടുക്കാതിരുന്ന ഒരു പുതിയ പേര് ഇന്ന് താൻ സഭയ്ക്ക് കൊടുക്കുകയാണ്.
You know what that was?
എന്താണ് ആ പേരെന്ന് അറിയാമോ?
യേശുക്രിസ്തുവിന്റെ
ശരീരമായിരിക്കുന്ന
ഇസ്രായേൽ വാസ് നെവർ കോൾഡ് എ ബോഡി.
ഇസ്രായേലിനെ ഒരു ശരീരം എന്ന് ഒരിടത്തും വിളിച്ചിട്ടില്ല.
There is a lot of difference between a people and a body.
ഒരു ആൾക്കൂട്ടവും ഒരു ശരീരവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
We are a group of people.
നമുക്ക് ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നിരിക്കട്ടെ.
But there may be no connection between us.
എന്നാൽ നമുക്കിടയിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ, ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല.
We may say we love the Lord.
നമുക്കെയും കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേക്കും.
But so many people who love the Lord fight with each other.
എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഈ അനവധി ആളുകളും അവർ അന്യോന്യം പോരാടുകയും കലഹിക്കുകയും ചെയ്യും.
That doesn't happen in a body.
എന്നാൽ ഒരു ശരീരത്തിൽ അങ്ങനെയുള്ള ഒരു പോരാട്ടം നടക്കുന്നില്ല.
I've had a hand for 57 years.
കഴിഞ്ഞ 57 വർഷങ്ങളായിട്ട് എനിക്ക് ഒരു കൈയുണ്ട്.
It has never fought even once with any other part of his body.
എന്റെ ശരീരത്തിലുള്ള മറ്റേതെങ്കിലും ഒരു അവയവവുമായിട്ട് ഈ കൈ ഇത്രയും വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല.
It has never slapped the face.
എന്റെ മുഖത്തൊരിക്കലും ഈ കൈ അടിച്ചിട്ടില്ല.
My right leg has never kicked the left leg in anger.
എന്റെ വലത്തെ കാല് കോപിച്ച് ഇടത്തെ കാലിനെ ഒരിക്കലും ചവിട്ടിയിട്ടില്ല.
Not once.
ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല.
It's a wonderful thing, the body.
അതുകൊണ്ട് ശരീരത്തിന്റെ പ്രവൃത്തി തികച്ചും അത്ഭുതാവഹം തന്നെയാണ്.
People may fight.
ആൾക്കൂട്ടമാകുമ്പോൾ ആളുകളാകുമ്പോൾ അവർ അന്യോന്യം മത്സരിക്കും.
Members of a body do not fight.
ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ അന്യോന്യം വഴക്കുണ്ടാക്കില്ല.
That is one fundamental difference.
ഇത് മൗലികമായിരിക്കുന്ന വ്യത്യാസം.
Jesus said, all men will know you are my disciples when you love one another.
യേശു പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്റെ ശിഷ്യന്മാർ നിങ്ങളെക്കുറിച്ച് അറിയും.
Some people don't like that life and they fall off from the body.
ചില ആളുകൾക്ക് ആ ഒരു ജീവിതം ആഗ്രഹമില്ലാത്തത് കൊണ്ട് അവർ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്.
ഈവൻ ജീസസ് ഫസ്റ്റ് ചർച്ച് ഓഫ് 12 പീപ്പിൾ, വൺ പേഴ്സൺ ഫെൽ ഓഫ്.
യേശുവിന്റെ ആദ്യത്തെ 12 പേർ ഉൾക്കൊള്ളുന്ന ആ ശരീരത്തിൽ നിന്ന് പോലും ഒരു അവയവം വിട്ടുപോയി.
Through the years, people have come and fallen off because they don't want to pay the price.
വർഷങ്ങളായിട്ട് വില കൊടുക്കാൻ താല്പര്യമില്ലാത്ത അനേക ആളുകളും ഇതുപോലെ വിട്ടുപോയി.
Anybody who seeks his own,
തന്റെ സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ആരും,
cannot be a part of this body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായിരിക്കാൻ അവർ സാധ്യമേയല്ല.
And I have discovered that through all these 21 years we've started to build the body of Christ.
കഴിഞ്ഞ 21 വർഷങ്ങളായിട്ട് കർത്താവിന്റെ സഭയുടെ ശരീരത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ വർഷങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കാര്യം.
Anyone who seeks his own cannot survive in the midst of the flaming fire in the body of Christ.
ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയിൽ ദൈവത്തിന്റെ അഗ്നി ജ്വലിക്കുന്ന ആയിടത്ത് ആരെങ്കിലും തന്റെ സ്വന്തം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവിടെ നിൽക്കുവാൻ സാധ്യമല്ല.
For example, a man may seek to be an elder.
ദൃഷ്ടാന്തമായിട്ട് ഒരുവൻ സഭയിലെ മൂപ്പനായിരിക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരിക്കും.
He won't survive. He may last some years and then he'll fall away.
അങ്ങനെയുള്ള ഒരുവൻ സഭയിൽ ഏതാനും വർഷങ്ങൾ നിന്നെന്ന് വരാം, പക്ഷേ അതിനുശേഷം അവൻ വിട്ടുപോകും.
It's like, you know, when you get an injury and you have a scab forming on your hand.
നിങ്ങളുടെ കയ്യിൽ ഒരു പരിക്കുണ്ടായിരിക്കട്ടെ, അവിടെ ചില ദിവസങ്ങൾക്കുള്ളിൽ അവിടെ
dries up.
ഉണ്ടാകുകയും അവിടെ അവിടെ അല്പം ചോറി പിടിക്കുകയും ചെയ്യും.
And this scab, this dried skin, is not a part of the body. So I'm dead.
ഈ പരിക്കുണ്ടായ ഈ സ്ഥലത്തുണ്ടായിരുന്ന ഈ ചോറി എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവയവത്തിന്റെ ഒരു ഭാഗമല്ല.
One day when you wake up in the morning, it's fallen off, it's gone.
നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ രോഗം ഭേദമായി അവിടെ ഉണ്ടായിരുന്ന ആ ചോറിയുടെ അംശങ്ങൾ ഒഴിഞ്ഞു പോയതായിട്ട് കാണാം.
It's fallen off. Because it is not a part of the body.
നിങ്ങളുടെ ശരീരത്തിന്റെ അവയവം അല്ലാത്തതുകൊണ്ട് ആ ചോറി ഉണങ്ങിപ്പോയി, ഒഴിഞ്ഞുപോയി.
I have woken up some mornings and found that some brother has fallen off. It is not a part of the body.
ഞാൻ ചില
he doesn't want to pay the price.
ചിലപ്പോൾ എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ സഭയിൽ നിന്ന് ചില സഹോദരന്മാർ വിട്ടുപോയിരിക്കുന്നു, അവരെ കാണുന്നില്ല.
If, for example, you feel very strongly a community feeling of Malayalis is Malayalis. You can't be a part of the body of Christ.
ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടം അഥവാ ഗ്രൂപ്പിന്റെ തമ്മിലുള്ള ഒരു പ്രത്യേക സ്നേഹവും ബന്ധവും മലയാളികൾ തമ്മിൽ ഒരു പ്രത്യേക സ്നേഹം
അങ്ങനെയാണ്. I want to be always with Malayalis. Brother, join a club, not the body of Christ.
മലയാളികൾ പറയും, ഞാൻ എവിടെ ചെന്നാലും മലയാളികളുമായിട്ട് എനിക്ക് വളരെ സ്നേഹമാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, സഹോദര നീ സഭയിൽ നിൽക്കണ്ട, നീ ഏതെങ്കിലും ഒരു ക്ലബിൽ പോയി ചേരുക.
A lot of churches in North India are clubs. They are not churches.
വടക്കേ ഇന്ത്യയിൽ നാം കാണുന്ന അനേകം സഭകളും അവയെ സഭകളെന്ന് വിളിക്കാൻ കഴിയില്ല, അത് വെറും ക്ലബ്ബുകൾ പോലെയാണ്.
ക്ലബ്സ് ഓഫ് പീപ്പിൾ ഓഫ് വൺ കമ്മ്യൂണിറ്റി.
അവർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മലയാളികളുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടത്തിന്റെ സഭയാണ്.
ഇറ്റ് മേ ബി തമിഴിയൻസ്
അല്ലെങ്കിൽ തമിഴ് സഭകളുടെ കൂട്ടമാണ്.
മലയാളി ക്ലബ്സ്, തമിഴ് ക്ലബ്സ്, തെലുഗു ക്ലബ്സ്, ഓൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
നിങ്ങൾക്ക് മലയാളി ക്ലബ്ബോ തമിഴ് ക്ലബ്ബോ തെലുങ്ക് ക്ലബ്ബോ ഇതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്ഥാപിക്കണം.
ആംഗ്ലോ ഇന്ത്യൻ ക്ലബ്,
ആംഗ്ലോ ഇന്ത്യൻ ആളുകളുടെ ക്ലബ്.
These are not the body.
എന്നാൽ ഇതൊന്നും കർത്താവിന്റെ ശരീരമാണ്.
They may have meetings, they may sing songs, they may preach the word, but it's a club.
അവർ പാട്ട് പാടുകയും അവർക്ക് മീറ്റിംഗ് ഉണ്ടാകുകയൊക്കെ ചെയ്യും, എങ്കിലും അതൊരു ക്ലബ്ബാണ്.
Because there's something inside them that has not died.
കാരണം അവരുടെ ഉള്ളിൽ ഇന്നും മരണത്തിന് ഏൽപ്പിക്കപ്പെടാത്ത എന്തോ ഉണ്ട്.
And that is their love for their own language and their own community.
അത് അവരുടെ സ്വന്തം ഭാഷയോടുള്ള പ്രതിബദ്ധതയും സ്വന്തം കൂട്ടത്തോടുള്ള അവരുടെ താല്പര്യവും.
Jesus Christ has chosen in the church people from all communities.
യേശുക്രിസ്തു സഭയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ വിളിച്ചിരിക്കുന്നു.
And he makes a new creation.
താൻ ഒരു പുതിയ സൃഷ്ടിയെ ഉളവാക്കുകയാണ്.
And everything becomes new.
എല്ലാം ഇപ്പോൾ പുതുതാകുന്നു.
And one mark of things become new is this.
കാര്യങ്ങൾ പുതിയതാകുന്നതിന്റെ ഒരു തെളിവിതാണ്.
That somebody is no longer to me a Malayali or a Tamilian or an Anglo-Indian. He's a member of the body of Christ. He's no longer a Malayali or a Tamilian or an Anglo-Indian.
സഭയിൽ അംഗമായിരിക്കുന്ന ഒരുവൻ ഒരു മലയാളി ആയിട്ടോ തമിഴനായിട്ടോ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടോ അല്ല.
He's a member of the body of Christ.
അവൻ സഭയുടെ ശരീരമായിരിക്കുന്ന സഭയുടെ ഒരു അംഗമായിട്ട് അറിയുന്നു.
This was the great work that the Holy Spirit tried to do in the Acts of the Apostles among the early Christians.
ആദ്യ സഭയിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിച്ച വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്.
He wanted to make the Jews to accept the Gentiles as equal with them.
യഹൂദന്മാരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ജാതികളെ അവരോട് ചേർത്ത് ഒരേ ലെവലിൽ കാണുവാനായിട്ട് അവർക്ക് സാധിക്കുക
എന്നുള്ളതായിരുന്നു.
പത്രോസിനെ പോലുള്ള ഒരു വ്യക്തിക്ക് പോലും ദൈവം പ്രത്യേകമായിരിക്കുന്ന ദർശനങ്ങളൊക്കെ കൊടുത്താണ് ജാതികളെ കൈക്കൊള്ളുവാൻ അവനെ
പ്രേരിപ്പിക്കുന്നത്. Our love for our community in your heart and my heart is very strong.
നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സ്വന്തം കൂട്ടത്തിനോ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിനോ വേണ്ടിയുള്ള സ്നേഹം വളരെയധികം.
It has to be put to death before we can become one with other people.
മറ്റുള്ള വ്യക്തികളുമായിട്ട് സഭയിൽ നാം ഒന്നായി ചേരുന്നതിന് മുമ്പായിട്ട് അങ്ങനെയുള്ള ആ സമുദായ സ്നേഹത്തെ നാം
മരണപ്പെടുത്തുക. Many people don't want to put it to death so they end up as members of a club and not members of the body of Christ.
അനേക ആളുകളും തങ്ങളുടെ ഉള്ളിലുള്ള ഈ സമുദായ സ്നേഹത്തെ മരണത്തിന് കൊടുക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരിന്നും ഒരു ക്ലബിന്റെ അംഗങ്ങളെ പോലെ ഇരിക്കുക.
It could be the same with education.
അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുക്കുക.
If you're a graduate,
നിങ്ങൾ ഒരു ബിരുദധാരിയാണെങ്കിൽ,
it is easier to fellowship in an evangelical graduate fellowship than in a fellowship where you have utterly uneducated people.
ഒരു വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ ഇടയിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു ഇവാഞ്ചലിക്കൽ ഗ്രാജുവേറ്റ് അങ്ങനെയുള്ള വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളുടെ ഒരു സംഘടന നിങ്ങൾക്ക് ഇഷ്ടമായി
തോന്നുന്നു.
ഞാൻ ഇങ്ങനെയുള്ള ഓരോ ക്ലബ്ബുകൾക്കും എതിരാണെന്ന് നിങ്ങൾ
വിചാരിക്കേണ്ട.
അങ്ങനെയുള്ള ചില ക്ലബ്ബുകൾ നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്.
ഈവൻ റോട്ടറി ക്ലബ് ഗുഡ് വർക്ക്. ഐ എം നോട്ട് അഗൈൻസ്റ്റ്.
നമ്മുടെ നാട്ടിലുള്ള റോട്ടറി ക്ലബ്ബ് നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഞാൻ എതിരല്ല.
ഓൾ ഐ എം സെയിങ് ഈസ് ദാറ്റ്സ് നോട്ട് ദ ചർച്ച്. ദാറ്റ്സ് ഓൾ ഐ എം സെയിങ്.
ഞാൻ പറയുന്നത് അത് സഭയല്ല എന്ന് മാത്രമാണ്.
ഐ എം നോട്ട് അഗൈൻസ്റ്റ് ദീസ് ക്ലബ്.
ഈ ക്ലബ്ബുകൾക്ക് എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്.
ഐ താങ്ക് ഗോഡ് ഫോർ ഓൾ ദ ഗുഡ് വർക്ക് ദേ ഡു. ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ്,
റോട്ടറി ക്ലബ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന നല്ല
പ്രവർത്തിക്കാൻ.
ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്.
ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദേർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഇന്റലിജൻസ് ലെവൽ.
കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയിൽ ഒരുവന്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന് യാതൊരു പ്രസക്തിയും.
ഗോഡ് ബ്രിങ്സ് മീ ഇൻ ടു ഫെലോഷിപ്പ് വിത്ത് പീപ്പിൾ ഹു ആർ ആബ്സല്യൂട്ട്ലി ഇല്ലിറ്ററേറ്റ്.
തികച്ചും നിരക്ഷരായിരിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ദൈവമേ
നയിക്കുന്നു. In some of our churches in the villages in Tamil Nadu, we have people who don't know how to read in our church.
ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തമിഴ്നാട്ടിലുള്ള പല സഭകളിലും പല കൂട്ടായ്മകളിലും വായിക്കുവാനോ എഴുതുവാനോ അറിഞ്ഞുകൂടാ അനേകം സഹോദരന്മാരുണ്ട്.
I am educated.
എനിക്ക് വിദ്യാഭ്യാസമുണ്ട്.
When I go to these brothers, they bless my heart.
ഞാൻ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത സഹോദരന്മാരുടെ ഇടയിൽ പോകുമ്പോൾ വാസ്തവത്തിൽ അവരെന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്.
I live in Bangalore, which is a very sophisticated, westernized, highly educated type of city. In that type of atmosphere I live.
ഞാൻ ജീവിക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ വിദ്യാഭ്യാസവും പരിഷ്കാരവും സമ്പത്തും ഒക്കെ ഉള്ള നല്ലൊരു പട്ടണമാണ്.
And to save myself, I go to these villages to bring me down to earth in fellowship with simple illiterate
people. എന്നെ രക്ഷിക്കാനായിട്ട് എന്നെ സഹായിക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ സഹോദരന്മാരുടെ ഇടയിലേക്ക്
പോകാറുണ്ട്.
അവരെന്നെ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നു.
When you fellowship with an Anglo-Indian, his culture is totally different from yours.
നിങ്ങൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ സഹോദരനുമായിട്ട് പരിചയപ്പെടുമ്പോൾ കൂട്ടായ്മ ആയിരിക്കുമ്പോൾ അവന്റെ അവന്റെ സംസ്കാരം തികച്ചും
വ്യത്യാസമുള്ളതാണ്.
അവര് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം
വ്യത്യസ്തമാണ്.
എന്നാൽ അവരുമായിട്ട് കൂട്ടായ്മ ആയിരിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം
ഉണ്ടാകും.
കാരണം എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുതുതായി
തീർന്നിരിക്കുന്നു.
സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി സഭയിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള ഒരു സഹോദരന് പ്രത്യേകമായിരിക്കുന്ന ഒരു സീറ്റ് കൊടുക്കരുത്.
ഇഫ് യു ഡൂ യു സിൻ,
അങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു.
Yet I discovered one thing in the years when I traveled all across India.
ഞാൻ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച വർഷങ്ങളിൽ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്.
That if a rich, influential person joined the church, he was immediately given a seat on the board.
സഭയിൽ ഏതെങ്കിലും ഒരു സഭയിൽ പണക്കാരനായിരിക്കുന്ന സ്വാധീനശേഷിയുള്ള ഒരു സഹോദരൻ ചേർന്നാൽ ഉടനെ അവന് സഭയിൽ ഏതെങ്കിലും ആ സഭയിലെ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാറ്.
If a man came from the Gulf country, boy, Pentecostal churches would be glad to receive him, give him a special seat.
ഗൾഫിൽ നിന്നോ മറ്റോ വന്ന പണക്കാരനായ സഹോദരൻ തങ്ങളുടെ സഭയിൽ വരികയാണെങ്കിൽ പെന്തക്കോസ് സഭയിലുള്ള ആ പാസ്റ്റർമാരെ വളരെ നല്ല ഒരു സ്ഥാനം അവർക്ക്
കൊടുക്കും.
അങ്ങനെയുള്ളവർ ഞങ്ങളുടെ സഭയിൽ പലപ്പോഴും വന്ന് അവര് മുറിപ്പെട്ട് പ്രയാസത്തോടെ പോകാറുണ്ട്. കാരണം അവർക്ക് പ്രത്യേക സീറ്റുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്.
Every denomination I have seen,
ella sabhavibhagangalil njan idu kandu,
we have elders in some of our churches who are working as pews in an office.
Njangalude chila kootangalil chila sabhagalil oopanmar aayirikkunna sahodarmar undu avar edengil sthavanangalil oru pewunayittu sibayayittu joli cheyunnavar.
And in the church our graduates who submit to
sabhayil vidyasambandhanar aayirikkunna birudhasarigal avarku keezhadangirikkunnu.
That is the body of Christ.
അതാണ്
where we give value not for earthly possessions.
അവിടെ നാം ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല.
But for godliness,
ദൈവഭക്തിക്കാണ്.
For humility,
താഴ്മയ്ക്ക്.
For the fear of God,
ദൈവഭയം ആർക്കുണ്ട്?
So that's what we will say.
നാം മാനിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.
So when you come into the body of Christ, you have to put aside your earthly possessions.
അതുകൊണ്ട് ക്രിസ്ത്യന്റെ ശരീരമായിരിക്കുന്ന സഭയിലേക്ക് നാം വരുമ്പോൾ ലോകപ്രകാരമുള്ള നിങ്ങളുടെ സ്ഥാനം അവിടെ മാറ്റിവെക്കേണ്ട ആവശ്യമാണ്.
We have highly qualified professors in our church.
ഞങ്ങളുടെ സഭകളിൽ വിദ്യാസമ്പന്നരായിരിക്കുന്ന നല്ല പ്രൊഫസർമാരുണ്ട്.
But if you meet them, you won't think they are professors. They are like ordinary people.
എന്നാൽ നിങ്ങൾ അവരെ സന്ദിച്ചാൽ അവർ പ്രൊഫസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. അവരെ സാധാരണക്കാരെ പോലെ മാത്രമേ കാണാൻ
കഴിയൂ. We have other people who came in with their qualifications and got offended and
ഞങ്ങളുടെ വിദ്യാഭ്യാസവും പൊങ്ങച്ചവുമായിട്ട് വന്ന് മുറിപ്പെട്ട് മടങ്ങിപ്പോയ ആളുകളും ഞങ്ങളുടെ ഇടയിലുണ്ട്.
Yeah, when I think of the different ones who left, they are ones who had wanted to come in with their earthly position.
അങ്ങനെ വിട്ടുപോയിട്ട് അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇത് കാണാൻ കഴിയും. അവരുടെ മാന്യതയ്ക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ആഗ്രഹിച്ചവരാണ്.
And I say what Jesus said, I thank you, Father, that you have given these things from all these clever, great, intelligent people.
യേശു, ഞാൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ കാര്യങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച കാര്യം.
James says God has chosen the poor of the world, rich and sick.
യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ദൈവം ലോകത്തിൽ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരായിട്ട് വിളിച്ചിരിക്കുന്നു.
God is not against rich educated people.
എന്നാൽ ദൈവം പണക്കാർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും എതിരാണോ?
No, he's not against.
ദൈവം അവർക്ക് എതിരല്ല.
But they have to become ordinary brothers if they want to come into the church.
എന്നാൽ അവർക്ക് സഭയിൽ പണിയപ്പെടണമെങ്കിൽ അവർ താണു വന്ന് സാധാരണക്കാരായി തീരും.
They must be willing to submit to pews and sweepers who are more God fearing than them.
തങ്ങളെക്കാൾ ദൈവഭക്തിയുള്ള ഗ്രൂപ്പുകാർക്കും സിപായിമാരും ആയിരിക്കുന്ന വ്യക്തികൾക്ക് അവർ കീഴടങ്ങേണ്ടി വരും.
Otherwise they are not fit to be in the body of Christ. They must join a rich man's club, graduate club, golf return club, all those things they must go and join.
അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശരീരത്തിൽ ഞങ്ങൾ ആയിരിക്കാൻ യോഗ്യരല്ല. അവരേതെങ്കിലും വലിയ ക്ലബുകളിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിലോ ചേരേണ്ടവരാണ്.
Sad thing is, what Jesus built as the church in many places today has become a club.
Yesu Christu ante sharirumayittu manu thodangiya pala sabhagalum innu clubukalayittu avapodichu ennathaanu.
Why do people go to a club?
Endinaanu endinu vendiyaanu aalukal oru clubilekku povunnathu?
Rotary club is
onnil rotary club il ninnu thammil kaanunnu allengil oru sabhayil irunnu kaanunnu.
It's a club. It is for some benefit for myself.
എനിക്ക് വേണ്ടി എന്തെങ്കിലും നേട്ടം ഉണ്ടാകണോ അതിനുവേണ്ടി ഒത്തുകൂടുന്ന ക്ലബുകൾ.
When you meet a new member has come to your church in influential positions, you see, it's a good person to make friends with.
സഭയിൽ സ്വാധീനശേഷിയുള്ള ഒരു വലിയ ഒരു വ്യക്തി വന്ന് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? കൊള്ളാം, ആളിനെ പരിചയപ്പെടാം, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും.
And you tell your wife, we must visit that man.
നിങ്ങളുടെ ഭാര്യയോട് പറയുന്നു, നമുക്ക് ആ ആളിന്റെ വീട്ടിൽ ഒന്ന് പോകണം. എന്തിനുവേണ്ടിയാണ്?
To build the body of Christ.
കർത്താവിന്റെ ശരീരത്തിന്റെ പണിക്ക് വേണ്ടിയാണോ?
No.
ഒരിക്കലും അല്ല.
To gain something for yourself.
നിങ്ങൾക്ക് വേണ്ടി തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കും.
Such people can never be in the body of Christ. They have to join some club.
അങ്ങനെയുള്ള ആളുകൾക്ക് കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായിരിക്കാൻ കഴിയില്ല. അവർ ഏതെങ്കിലും ഒരു ക്ലബിൽ പോകാം.
So you see, the body of Christ is not very large.
അതുകൊണ്ട് കർത്താവിന്റെ ശരീരം വളരെ വലിയ ഒരു കൂട്ടം അല്ല എന്ന്
Jesus himself said, few there be that find it.
യേശു പറഞ്ഞു, ജീവന്റെ വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമായി.
It is the people who are not interested in anything of earth.
ലോകത്തിന്റെ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ആളുകൾ.
God looks at the heart.
ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്.
Bible says in 1 Samuel 16:7.
ഒന്ന് ശമൂവേൽ 16:7 ൽ
പ്രവചിക്കുന്നു. Man looks on the outward appearance.
മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു.
God looks at the heart.
യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു.
I have prayed this prayer many times.
അനേകം പ്രാവശ്യം ഞാൻ ഈ ഗുണം പ്രാർത്ഥിച്ചു.
Lord, help me to look at people the way you look at them.
കർത്താവേ, നീ ആളുകളെ എങ്ങനെ കാണുന്നുവോ അതേ രീതിയിൽ അവരെ നോക്കുവാൻ എന്നെ
സഹായിക്കണം. As a child of Adam, I don't see people like God sees them.
ഒരു ആദാമിന്റെ സന്തതി എന്നുള്ള നിലയ്ക്ക് ദൈവം കാണുന്ന പോലെ അല്ല മറ്റു മനുഷ്യരെ ഞാൻ കാണുന്നത്.
I remember many years ago when a beggar came to the gate of my house.
ഒരിക്കൽ എന്റെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ വന്നു, ഞാൻ ഓർക്കുന്നു.
And though I did not shout at him.
അവനോട് ഞാൻ ഒച്ചവെച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും
I did not speak very kindly.
അവനോട് ഞാൻ വളരെ ദയവായിട്ട് സംസാരിച്ചില്ല.
ആ
മനുഷ്യൻ അവിടുന്ന് പോയതിനു ശേഷം പെട്ടെന്ന്
God sent him.
ദൈവം എന്റെ മനസാക്ഷിയോട് സംസാരിച്ചു.
You know what the Lord said to me?
കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
If that man had been dressed in a suit and a tie, would you have spoken like that?
ആ മനുഷ്യൻ നല്ല കോട്ടും കയ്യൊക്കെ ധരിച്ച് മാന്യമായിട്ട് വന്നിരുന്നെങ്കിൽ നീ ആ രീതിയിൽ അവനോട് സംസാരിക്കുമായിരുന്നോ?
I said, I repent, Lord.
ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ദേഹത്തെ അനുഭവിക്കുന്നു.
I repent. I sin.
ഞാൻ പാപം ചെയ്തിരിക്കുന്നു.
That's not the way to speak to a human being.
ഒരു മനുഷ്യ വ്യക്തിയോട് സംസാരിക്കേണ്ടത് ആ
രീതിയിലല്ലായിരുന്നു.
കർത്താവേ, നീ കാണുന്ന പോലെ ഓരോ വ്യക്തികളെയും കാണുവാൻ നീ.
That poor boy who works in the scooter repair shop was beaten by everybody in that shop.
സ്കൂട്ടർ റിപ്പയർ ചെയ്യുന്ന ആ വർക്ക്ഷോപ്പിൽ ജോലിയെടുക്കുന്ന ആ ചെറിയ കുട്ടിയുണ്ടല്ലോ, അവനെ എല്ലാവരും ഉപദ്രവിക്കാറുണ്ട്.
Let me speak a word of kindness.
അവിടെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാൻ ദയവോടെ ദയവായിട്ട് അവനോട് ഒരു വാക്ക് സംസാരിക്കുന്നുണ്ടോ?
Let me slip a little money into his hand when his boss is not looking.
അവന്റെ യജമാനൻ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ രഹസ്യമായിട്ട് ഞാൻ അവന് ഒരു ചെറിയ ഒരു അല്പം പണം
കൊടുക്കണം.
ഞാൻ വിചാരിക്കുന്നു, യേശു ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു.
It makes no difference to Jesus what we are on the outside.
നാം പുറമെ എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള അല്ല യേശു.
I said, Lord, help me to see people. Let me not see whether they are Malayali, Tamil,
സാവേ, ആളുകൾ മലയാളികളാണോ തമിഴന്മാരാണോ സംസ്കാരമുള്ളവരാണോ സംസ്കാരരഹിതരാണോ, ഇങ്ങനെ പുറമേയുള്ളത് നോക്കാതിരിപ്പാൻ ആയി.
ഫോർ എക്സാമ്പിൾ, വി നോ ഇൻ കേരള ട്രെമെൻഡസ് റെസ്പെക്ട് പീപ്പിൾ ഹാവ് ഫോർ അമേരിക്കൻ.
മലയാളികളായ നമ്മെ സംബന്ധിച്ച് അമേരിക്കക്കാരായ ആളുകളോട് വളരെയധികം ബഹുമാനവും ഒരു കൺവെൻഷൻ ഉള്ളപ്പോൾ ആ കൺവെൻഷനിൽ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക
ആദരവുണ്ടാവും.
അതൊരു ക്ലബാണ്.
അമേരിക്കയിൽ
നിന്ന് ഒരു സന്ദർശകൻ ആ റോട്ടറി ക്ലബിൽ
വന്നിട്ടുണ്ട്.
ഒരു മനുഷ്യന്റെ തൊലിയുടെ നിറത്തിൽ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന്
വിചാരിക്കുന്നു.
ക്ലബിന്റെ അംഗങ്ങളാണ് ആ കാര്യത്തെ കുറിച്ച് ഭാരമുള്ളത്.
Do you see how far we are from having the spirit of Christ?
ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് അവസ്ഥ അകന്നിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
In the body of Christ, the spirit of Christ rules.
ക്രിസ്തുവിന്റെ ശരീരത്തിൽ യേശുവിന്റെ ആത്മാവാണ് ഭരണം നടത്തുന്നത്.
It's not some of you perhaps have never heard these things before.
നിങ്ങൾ ചിലർ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല.
Because these are not popular things to speak about.
കാരണം ഈ കാര്യങ്ങൾ പൊതുവെ ആളുകൾ സന്തോഷത്തോടെ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല.
They know in their heart it is true. They don't want to.
ഈ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്ന് ആളുകൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സമ്മതിക്കും.
They know that is what the Bible says. They don't want to.
ബൈബിൾ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് അവർക്കറിയാം. എന്നാൽ അത് തങ്ങൾക്ക് അവരെടുക്കും.
Because they don't want to pay the price.
കാരണം അതിനുള്ള വില കൊടുക്കുവാൻ ആളുകൾ സന്നദ്ധരല്ല.
That's why you know Jesus never urged people to join him.
യേശു ഒരിക്കലും ആളുകളെ നിർബന്ധിച്ച് തന്റെ കൂടെ
അവരോട്
സംസാരിച്ച അവരോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോവുക, ഇരുന്ന് കണക്ക് നോക്കുക, നിങ്ങൾ കൊടുക്കുവാൻ വകയുണ്ടോ എന്ന് നോക്കുക.
അങ്ങനെയാണ് കാര്യം. We read here that when God removed this tenancy from the Jews and gave it to the church,
Israel ninnu aa thottathinte chumathala maattittu sabhakku devam
kodukkumbol, he expected the church to do better than the Jews.
Yuthanmare kaalum nannayittu sabha prathigirikkanamennu kartavu aagirikkum.
And Jesus comes again to look for fruit.
Yeshu rendamathu varunathu phalam nokkikondaan.
What is he finding?
താൻ എന്താണ് സഭയിൽ കാണുന്നത്?
ഫൈറ്റിംഗ്,
അവിടെ പോരാട്ടങ്ങളും കലഹങ്ങളും.
ഇൻപ്യൂരിറ്റി ടോളറേറ്റഡ്,
അവിടെ അശുദ്ധിയും പാപവും അനുവദിക്കപ്പെടുന്നു.
പ്രീച്ചേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ഹു റൺ ആഫ്റ്റർ മണി,
പാസ്റ്റർമാരും പ്രസംഗകരും പണത്തിന് വേണ്ടി ഓടുന്നവരാണ്.
മേക്കിംഗ് മണി ഇൻ ദ നെയിം ഓഫ് റിലിജിയൻ,
മതത്തിന്റെ പേരിൽ, കർത്താവിന്റെ പേരിൽ പണം ഉണ്ടാക്കുന്നവർ.
പ്ലെന്റി ഓഫ് ലീവ്സ്, ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, സിംഗിങ്, ഷൗട്ടിംഗ്, പ്രേസിംഗ്, എവരിതിങ്, പ്ലെന്റി ഓഫ് ലീവ്സ്.
ധാരാളം ഇലകളുണ്ട്, ധാരാളം ഒറ്റത്തിലുള്ള സ്തോത്രങ്ങളും കൂട്ടായ്മകളും റൂച്ചേടുകളും എല്ലാം ഉണ്ട്. എന്നാൽ ആന്തരിക വിശുദ്ധി
തീർത്തില്ല. ഹ്യൂമിലിറ്റി, താഴ്മ വളരെ കുറവ്. ഫ്രീഡം ഫ്രം ദ ലവ് ഓഫ് മണി, പണസ്നേഹത്തിൽ നിന്നുള്ള വിടുതൽ വളരെ കുറവ്. There was a French atheist and I often referred to him called Voltaire. Voltaire എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് നിരീശ്വരവാദി ഉണ്ടായിരുന്നു. He said after looking at all the denominations, അന്ന് ഉണ്ടായിരുന്ന കൃത്യ സഭകളെയൊക്കെ നോക്കിയ ശേഷം ഇവരുടെയും പല പല ഉപദേശങ്ങൾ പിടിച്ചുകൊള്ളുന്നവരാണ്. എന്നാൽ പണത്തിന്റെ കാര്യം വരുമ്പോൾ ഇവരുടെ എല്ലാ ഉപദേശവും ഒന്നാണ്, അവരെല്ലാം പണത്തെ സ്നേഹിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ ഇവണ്ണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ നിരീശ്വരവാദി പറഞ്ഞത് സത്യമായിരുന്നു. റോമൻ കത്തോലിക്ക ഉപദേശവും എന്റെ പോസ്റ്റുകാരുടെ ഉപദേശവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മർത്തോമക്കാരും ബദരൻകാരും തമ്മിൽ ഉപദേശത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും വിലപേശലും വരുമ്പോൾ ഇവരെല്ലാവരുടെയും ഉപദേശം ഒന്നായി തീരും. ആ നിരീക്ഷണവാദി പറഞ്ഞ ശരിയാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒരേ മത സംഘടനയാണ്. ഒരു പാസ്റ്ററുടെ പണസ്നേഹത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അവൻ ഏത് കൂട്ടത്തിലുള്ളതോ ആയിരിക്കും എന്നുള്ളത് അവരെല്ലാവരും പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അഡ്വർടൈസ്മെന്റ് പല നിറത്തെ കുറിച്ചുകളുടെയും പരസ്യം വളരെ ബാംഗ്ലൂർ, നിങ്ങൾ കേരളത്തിൽ അതുണ്ട്, ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് അതുണ്ട്. ആൻഡ് God can heal the sick. They will be able to. Our Vilaya Parashya will be able to. They will be able to open blind eyes. They will be able to open blind eyes. He is going to make the deaf hear. They will be able to open their eyes. They will be able to open their eyes. We can trust God for all that. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരേ കാര്യം, തരാൻ കഴിയാത്ത ഒരേ കാര്യം പണം തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പണം തരിക. എല്ലാം ദൈവം തരും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഞങ്ങൾക്ക് തരും. പണത്തിന്റെ കാര്യം ഒഴികെ മറ്റെല്ലാ അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിക്കും. I'm amazed that the thousands and thousands of stupid believers who believe all this stupidity and nonsense. You know, the people who are in the world are the same. They are the same. They are the same. They are the same. They are the same. And take out their money and give it, because God cannot do that miracle. They are the same. They are the same. They are the same. No miracles are taking place. It's just a picture. ഒരു അത്ഭുതവും നടക്കുന്നില്ല. എല്ലാം വെറും വഞ്ചന മാത്രം. These are all confidence scriptures who are out after your money.
നിങ്ങളുടെ പണം കൈപ്പറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന കൗശലം പ്രയോഗിക്കുന്ന സമ്മർശാലികളാണ് പലരും. ഇതിനോട് വർഷം ഗുഡ് കമ്പനി ചൂസേ ചില നല്ല കമ്പനികളുണ്ട്. ഇഫ് അവർ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഈ പ്രത്യേക ഉപകരണം സേഫ് റെക്കോർഡറോ എന്തെങ്കിലും ഉപകരണമായിട്ട് അത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉപയോഗിച്ച ശേഷം തൃപ്തിയായില്ലെങ്കിൽ മടക്കി തരിക, നിങ്ങൾ പണം തിരികെ തരാം.
സപ്പോസ്
ഒരു പ്രസംഗം ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വന്നു സൗഖ്യമായില്ല എങ്കിൽ
നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് തിരികെ തരാം എന്ന്
പറയാം.
ആ ക്രൂസൈഡിൽ ശേഖരിച്ച പണത്തിന്റെ 99% തിരികെ
കൊടുക്കേണ്ടി വരും.
സൂത്രശാലികളായിരുന്ന കസ്റ്റമറേക്കാളും തികച്ചും സത്യസന്ധന്മാരാണ് ലോകത്തിലുള്ള
കമ്പനികൾ.
അവർ സത്യസന്ധരാണ്. നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ തരാമെന്ന് അവർ പറയും. But these preachers know that most people will not speak it. You can collect their money,
fool them, and send them home without anything happening to them.
And the panam vaangam onnum sambhavichaala kiriya vekkam.
And next year when we come for the crusade, they come again and give us some money because
they are so foolish. Adutha varsham crusade varumbol avar tharalamaayitta panam tharum. Avarey madayanmaran.
This is what is happening.
Sambhavichondirikkunna
kaaryam. Jesus comes to look for fruit, and what does he see? He sees all this going on.
Yesu varunnathu ഫലം തിരഞ്ഞുകൊണ്ടാണ്. ഇയാൾ കപ്പ വരുമ്പോൾ
എന്താണ്
ഇസ്രായേലിനോട് ദൈവത്തിൽ വലിയ കാര്യം ജീവിതത്തിൽ കണ്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ അഭിഷേകം എടുത്ത് മറ്റൊരാൾക്ക്
കൊടുക്കും.
ഇന്ന് കാണുന്ന ക്രിസ്ത്യ പ്രവർത്തനവും സുവിശേഷത്തിലുള്ള ജീവിതം തമ്മിൽ വളരെ അന്തരമുണ്ട്.
Bishop, unconverted bishop, an archbishop sitting on the platform in this miracle crusade.
You know, the miracle crusade will manas andrapadudillata bishop maarum valiya sabha nevathanmaarum sometime undirikkunnathana
Hindu cabinet ministry
alindirikkunna mandrimaarum avade aa sabathil undirikkum.
Can you imagine Jesus inviting Annas and Caiaphas, the high priest, to come and sit on his platform while he is preaching?
And the same thing samayathu avadeulla veediyil അന്നാവും കയ്യസാവും മത നേതാക്കന്മാരും ഒക്കെ
ഉപയോഗിച്ചതായിരിക്കും
ഒരു പബ്ലിക് മീറ്റിംഗിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പീലാത്തോസിനെയും ഹെരോദാവിനെയും
ക്ഷണിക്കുന്നതായിരുന്നു
എന്നിട്ടും ഇന്ന് കാണുന്ന നേതാക്കന്മാരൊക്കെയും യേശുവിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള കാര്യം
നിങ്ങൾക്ക്
നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം
അറിഞ്ഞുകൊണ്ടാണ്.
അല്ലെങ്കിൽ നിങ്ങൾ ഒരു
ഒത്തുതീർപ്പുകാരനായിരിക്കുന്നു.
നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണ്.
നിങ്ങൾ
മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുവാൻ
കഴിയുകയില്ല.
ക്രിസ്തുവിന്റെ ശരീരം വളരെ കാണപ്പെടാവുന്നതായിരിക്കുന്ന വലിയ ആഡംബരമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്
ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള
following the star to see the body of Christ where it was born. യേശുക്രിസ്തുവിന്റെ ശരീരം ജനിച്ചിടത്ത് ആ ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി തിരക്കിൽ നിന്ന് വിദ്വാൻമാർ വന്നു
വായിക്കുന്നു.
അവർ അനുഗമിച്ച ആ നക്ഷത്രം ദൈവവചനത്തിന്റെ ഒരു
പാദസ്ഥാനം.
അവർ വളരെ ദൂരം സഞ്ചരിച്ച്
പലസ്തീനാടൊരു
അവർ ഒരു ഫീൽഡിൽ വന്നപ്പോൾ
Now we don't need this star. Now we can find out ourselves.
ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി നക്ഷത്രം തൽക്കാലത്തേക്ക് വേണ്ട, ഞങ്ങൾ
അന്വേഷിക്കട്ടെ.
അവർ പറഞ്ഞു, നക്ഷത്രമേ എനിക്ക് നന്ദി, ഞങ്ങൾ ഇനിയും കൊട്ടാരത്തിൽ ഞങ്ങളുടേതായ
ഗ്രഹത്തിൽ
ഞങ്ങൾ എവിടെ നമ്മുടെ രാജാവിനെ പേര് വന്നിരിക്കും. എവിടെയാണ് രാജാവ് ജനിക്കുക? എവിടെയാണ് രാജാവ്? കൊട്ടാരത്തിൽ മാത്രമേ ജനിക്കുകയുള്ളൂ.
And there is a palace in Jerusalem.
ഒരു കൊട്ടാരം ഉണ്ടല്ലോ,
let us go there.
നമുക്ക് അവിടെ പോവാം. അവർ കൊട്ടാരത്തിൽ ചെന്ന്
ഇവിടെ
ജനിച്ച ഇവിടെ രാജാവ് എവിടെ? ഇവിടെ രാജാവോ? ഞാൻ മാത്രമേ രാജാവ് ഉള്ളൂ എന്ന് ഹെരോദാവ് പറഞ്ഞു.
വിദ്വാൻമാരെ
വിദ്വാന്മാരല്ലാതായ ഒരേ അവസരം അത്
മാത്രമായിരുന്നു.
നക്ഷത്രത്തെ അനുഗമിക്കുന്നത്
മതിയാക്കി
അവരുടെ സ്വന്തം ബുദ്ധിക്ക് അനുസരണമായിട്ട് അവർ മുമ്പോട്ട്
പോയി.
അതിനുശേഷം വീണ്ടും അവർ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടി വീണ്ടും നക്ഷത്രത്തെ
അനുഗമിക്കേണ്ടി വന്നു.
നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ബുദ്ധി
പ്രയോഗിക്കുന്നു.
ക്രിസ്തുവിന്റെ ശരീരം ഇരിക്കുന്ന ഇടത്തേക്ക് വലിയ കൊട്ടാരം പോലെയുള്ള മനോഹരമായിരിക്കുന്ന ഒരു
കെട്ടിടത്തിലേക്ക്
നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ
ക്രിസ്തുവിന്റെ ശരീരം അവിടെ ഇല്ല എന്ന് കാണാം. നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ താഴ്ത്തി പുറത്തു വരും.
And come to the word of God again.
വീണ്ടും ദൈവവചനത്തിലേക്ക് വരുന്നു.
And the star led them again.
നക്ഷത്രം അവരെ വീണ്ടും നയിച്ചു.
And they came to a small little
വളരെ വളരെ ചെറിയ ഒരു കുടിലിന്റെ മുമ്പിൽ അവർ വന്നു.
They went inside.
അവർ ആ കുടിലിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ എല്ലാം മണ്ണ് കിടക്കുന്നു. കൊട്ടാരത്തിൽ കണ്ടതുപോലെ മനോഹരമായ മാർബിളും ഒന്നുമില്ല അവിടെ. തീർച്ചയായും പാവപ്പെട്ട ചില ആളുകൾ അവിടെയുണ്ട്. അവിടെ ക്രിസ്തുവിന്റെ ശരീരം കിടക്കുന്നു. അവരെ മുട്ടുമടക്കി വീണ് അവന്റെ
നമസ്കരിച്ചു.
തങ്ങൾക്കുള്ള ആ സമ്മാനം അവിടെ കൊടുത്തു. അങ്ങനെ കണ്ടതിന് ശേഷം അവർ മറ്റൊരു വഴിയായി പോയി.
അതിനുശേഷം
കാര്യത്തിലേക്ക് മടങ്ങിപ്പോയില്ല.
ക്രിസ്തുവിന്റെ
ശരീരമായിരിക്കുന്ന സഭയെ കണ്ടെത്തിയ ഏതൊരു വിദ്വാനും കണ്ടതിന് ശേഷം അവൻ മറ്റൊരു
വഴിയായിട്ടുള്ളൂ.
ആ വലിയ ആ കൊട്ടാരത്തിലേക്ക് അവൻ മടങ്ങിപ്പോകുകയില്ല. ആ വലിയ കൊട്ടാരത്തിലുള്ള ആളുകൾക്ക് താല്പര്യം എന്താണ്? ഹെരോദാവിന്റെ ലക്ഷ്യം എന്താണ്?
Kill the body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തെ കൊന്നുകളയുക.
And what is the aim of all the big religious buildings and the rulers who sit inside there today?
ഇന്ന് നാം കാണുന്ന വലിയ മതത്തിന്റെ കൊട്ടാരങ്ങൾ എന്താണ് അവർ ചെയ്യുന്നത്?
Kill that little body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തെ കൊന്നുകളയുക. കാരണം ആ പിഞ്ച് ശരീരത്തിന്റെ അടുത്ത് അതിനോട് ചേർന്ന് ദൈവമുണ്ട്.
How many of you are still ക്രിസ്തുവിന്റെ
ശരീരത്തിന്റെ ഒരു അംഗമായിരിക്കാൻ അവയവമായിരിക്കാൻ
വാസ്തവമായിട്ട്
വിദ്യാഭ്യാസമോ സ്ഥാനമാനമോ പണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു പക്ഷപാതവും കാണിക്കാതെ
നിങ്ങൾ കാണാൻ കഴിയും.
യേശു തന്റെ ഭൗമിക ശരീരത്തിൽ
what is Jesus doing in his earthly body?
തന്റെ ശരീരത്തിൽ താൻ എന്താണ് ചെയ്യുന്നത്?
For 33 years he obeyed his father. That is in one sentence.
33 വർഷങ്ങൾ തന്റെ പിതാവിനെ അനുസരിച്ചുവെന്ന് ഒറ്റ വാചകത്തിൽ പറയാം.
And that is the main thing in the body of Christ.
ഇന്ന് യേശുവിന്റെ ശരീരത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അനുസരണം.
Obedience is everything that God has commanded.
ദൈവം കൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യവും അനുസരിക്കുക.
If the Bible says love your enemy,
നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് ബൈബിൾ പറയുന്നു.
We preach in the church, love your enemy.
നാം സഭയിൽ അവനെ തന്നെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നു.
You got 10 enemies, you love 9 of them, you're disobedient.
നിങ്ങൾക്ക് 10 ശത്രുക്കളുണ്ടെങ്കിൽ 9 പേരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ
bless those who curse you.
നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കുന്നവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കുക.
Forgive those who have harmed you.
നിങ്ങളെ ഉപദ്രവിച്ചവരെ അവരോട് ക്ഷമിച്ചു കൊടുക്കുക.
If your brother does not divide the family property with you, what should you do?
നിന്റെ സഹോദരൻ നീയുമായിട്ട് കുടുംബത്തിന്റെ അവകാശം പങ്കുവച്ചില്ലെങ്കിൽ എന്ത്
ചെയ്യും?
കേരളത്തിൽ ധാരാളമായിട്ടത് സംഭവിക്കാറുണ്ട്.
കുടുംബത്തിന്റെ
സ്വത്തുക്കൾ വീതിക്കുക എന്നുള്ളത്
ഈവൻ അമംഗ് ബിലീവേഴ്സ്,
വിശ്വാസികളുടെ ഇടയിൽ പോലും തർക്കം.
So what should a believer do?
ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്?
Go to Jesus.
യേശുവിന്റെ അടുത്ത് ചെല്ലുക.
Say, Lord, tell my brother to divide the property with me.
കർത്താവേ, എന്റെ സഹോദരനുമായിട്ട് ഞങ്ങളുടെ അവകാശം സ്വത്ത് പങ്കുചെയ്യാൻ നിങ്ങളെ സഹായിക്കണമേ.
We read in Luke chapter 12, somebody went to Jesus like that.
ലൂക്കോസ് 12 അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ കർത്താവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ചെന്നതായിട്ട് നാം വായിക്കുന്നു.
Jesus said, I didn't come to earth to divide property.
യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് സ്വത്ത് വീതം വെച്ച് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല.
I came to teach you how to give up that property, not to collect it.
എങ്ങനെ ആ സ്വത്ത് നേടുക എന്നുള്ളതല്ല, എങ്ങനെ അത് കൊടുത്തു കളയാം എന്ന്
പഠിപ്പിക്കാം.
നിന്റെ സഹോദരൻ അത് വേണമെങ്കിൽ അവൻ എടുത്തുകൊള്ളട്ടെ.
That is the body of Christ.
ക്രിസ്തുവിന്റെ ശരീരം.
You want to be a member of such a body?
അങ്ങനെയുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ട് ആഗ്രഹമുണ്ടോ?
If you want to share of your family property, brother, you better join a club. This body is dangerous. You won't get your share of the family property.
നിന്റെ കുടുംബത്തിന്റെ അവകാശം വളരെ കൃത്യമായിട്ട് കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
It's very dangerous to be a part of the body of Christ. You can't get what you want.
ഈ ശരീരത്തിന്റെ അവയവമായിരിക്കുകയാണെങ്കിൽ നിനക്ക് ആഗ്രഹമുള്ളത് നിനക്ക് വേണ്ടത് നിനക്ക് കിട്ടുകയില്ല.
Then it is better to join a religious club.
അങ്ങനെയെങ്കിൽ ഒരു മതസംഘടനയിൽ ചേരുന്നതാണ്.
Once in a while, you can come and hear some good messages in meetings like this, but remain in a
club.
The Bible says in Mark chapter 6, Herod was afraid of John the Baptist because he knew he was a righteous holy man.
യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെട്ടു.
And the last part of that verse says he enjoyed listening to John the Baptist.
ആ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടു.
Don't think you are spiritual just because you enjoy listening to a prophet.
ഒരു ദൈവത്തിന്റെ പ്രവാചകനെ കേൾക്കുമ്പോൾ അതിൽ നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നീ അധികം വിചാരിക്കണ്ട.
Herod also enjoyed listening to John the Baptist, the greatest prophet of the Old Testament.
ഏറ്റവും വലിയ പ്രവാചകനായിരുന്ന യോഹന്നാന്റെ പ്രസംഗം കേൾക്കുവാൻ ഹെരോദാ രാജാവിന്
എന്തുകൊണ്ടാണ്?
കാരണം പരീശന്മാരുടെ പ്രസംഗം വളരെ മടുപ്പൻ.
ഹെരോദാവ്
വളരെയധികം ഈ പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, പലപ്പോഴും യോഹന്നാൻ സ്നാപകനെ കേൾക്കാം, അദ്ദേഹം വളരെ ലീ വളർത്തുന്ന ഈ യോഹന്നാൻ സ്നാപകൻ പരീശന്മാർക്കെതിരായിട്ടെല്ലാം വളരെ ആഞ്ഞടിക്കുന്നു. എനിക്കത് കേൾക്കാൻ
സന്തോഷം.
ഈ മതഭക്തന്മാരെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു പ്രസംഗമാണ് തന്റേത്, എനിക്കത് പോയി കേൾക്കണം. എന്നാൽ ഈ പ്രസംഗമൊന്നും ഹെരോദാവിനെ വ്യത്യാസപ്പെടുത്തിയില്ല. അവനായിരുന്നതുപോലെ ദുഷ്ടനായിട്ട് അവൻ.
നീ
അനേക പ്രസംഗങ്ങൾ കേട്ടെന്ന് വരാം, എന്നാൽ നിന്റെ ജീവിതത്തെ
വ്യത്യാസപ്പെടുത്താതെ
നീ അനുസരിക്കുവാൻ തീരുമാനിക്കുന്നത് വരെയും അങ്ങനെയായിരിക്കും. അനുസരിപ്പാനായിട്ട് പ്രസാദമ്മ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.